ഒരു നിമിഷം തലകളെ വണക്കി ഇപ്രകാരം പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയപിതാവായ ദൈവമേ, നിന്റെ ജീവന്റെ വചനങ്ങൾക്കായി ഞങ്ങൾ അടുത്തു വരുന്നു. നിന്റെ തിരുവചനത്തിൻ്റെ അത്ഭുത കാര്യങ്ങളെ കാണുവാൻ തക്കവണ്ണം ഞങ്ങളുടെ ഉൾക്കണ്ണുകളെ അവിടുന്ന് പ്രകാശിപ്പിക്കണേ. ഞങ്ങളുടെ ഹൃദയങ്ങളെ സ്വീകരിപ്പാൻ തക്കവണ്ണം ഒരുക്കപ്പെട്ട നിലമാക്കി തരണമേ. ഈ വചന കേൾവി ഞങ്ങൾക്ക് ജീവിതത്തിൻ്റെ മാറ്റത്തിൻ്റെ മാർഗമായി ശോഭിക്കണമേ. തിരുസാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇരിക്കണമേ. പരിശുദ്ധനായ പരിമല തിരുമേനിയുടെ മധ്യസ്ലാഭയം പ്രാപിച്ചുകൊണ്ട് ഞങ്ങൾ നിന്നിൽ ശരണപ്പെടുന്നു. ആ വിശുദ്ധനെ ഓർത്ത് നിന്റെ കൃപകളും അനുഗ്രഹങ്ങളും സമൃദ്ധിയായി ഞങ്ങൾക്ക് ലഭിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധർവായിക്കും എന്നാളും സ്തുതി സ്തോത്രവും കരയേറ്റുന്നതിനായിട്ട് തന്നെ ആമേൻ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അന്നിരായ വൈദിക ശ്രേഷ്ഠരെ, കർത്താവിൽ പ്രിയപ്പെട്ട ഏവരുമേ, ദൈവനാമത്തിൽ സ്നേഹവന്ദനം. രണ്ടായിരത്തി ഇരുപത് മനുഷ്യനെ വളരെ ചിന്തിപ്പിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഇതുപോലെ ഒരു കാലം ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടോ, ഇനി ഉണ്ടാകുമോ എന്നുള്ളത് സന്ദേഹമാണ്. ഈ വർഷത്തിൽ ഏറ്റവും അധികം മുഴങ്ങിക്കേട്ട ഒരു പദം ശുചിത്വം, വിശുദ്ധി എന്നുള്ളതാണ്. ശുചിത്വ ഭാരതം, അതിലെ പ്രധാനമന്ത്രി തന്നെ മുൻകൈ എടുത്ത് നടത്തുന്ന പ്രവർത്തനങ്ങളൊക്കെ കണ്ട് നാം മുന്നോട്ട് പോകുമ്പോഴാണ് വിവിധ തരത്തിലുള്ള ശുചിത്വത്തിൻ്റെയും വിശുദ്ധിയുടെ ആവശ്യത്തെക്കുറിച്ച് കാലഘട്ടം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. മാലിന്യങ്ങൾ മാറ്റുക, ജലാശയങ്ങളെ ശുദ്ധീകരിക്കുക, പൊതുസ്ഥലങ്ങൾ വൃത്തിയാക്കുക, അങ്ങനെ ഭാരതം മുഴുവൻ ശുദ്ധീകരിക്കപ്പെടുക. ശുചിത്വ ഭാരത ലക്ഷ്യത്തിലേക്ക് എത്തുക. വേദപുസ്തകത്തിലും ചില സ്ഥലങ്ങളെ, വ്യക്തികളെ വിശുദ്ധരായി, വിശുദ്ധ സ്ഥലമായി ഒക്കെ കാണപ്പെടുന്നുണ്ട്. പുറപ്പാട് ഉത്സവം 3:5 വാക്യത്തിൽ ഹോറേബിൽ മുൾപടർപ്പിൻ്റെ നടുവിൽ അഗ്നിജാലയുടെ നടുവിൽ യഹോവയുടെ ദൂതൻ പ്രത്യക്ഷനായി മോശയോട് പറയുന്നുണ്ട്, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാകയാൽ കാലിൽ നിന്ന് ചെരുപ്പ് അഴിച്ചുകളയുക. വിശുദ്ധന്മാരുണ്ട്, അശുദ്ധന്മാരുമുണ്ട്. വിശുദ്ധ സ്ഥലങ്ങളുമുണ്ട്, അശുദ്ധമാക്കപ്പെടുന്ന സ്ഥലവുമുണ്ട്. എല്ലാം വിശുദ്ധമല്ല, എല്ലാവരും വിശുദ്ധരുമല്ല. ഇന്ന് വിശുദ്ധ സ്ഥലങ്ങളും വിശുദ്ധന്മാരും കുറഞ്ഞു വരുന്ന ഒരു കാലഘട്ടമാണ്. ഇന്നു മാത്രം മുഴുവിക്കുന്ന ശബ്ദമല്ല വിശുദ്ധിയുടേത്. വ്യക്തിശുചിത്വം, ശരീരാശുചിത്വം എല്ലാം വൃത്തിയായി സൂക്ഷിക്കാനുള്ള ആഹ്വാനം പണ്ടും മുഴങ്ങി കേട്ടിട്ടുള്ളതാണ്, നാം അധികം ശ്രദ്ധിച്ചിട്ടില്ല എന്ന് മാത്രം. വീട്ടിൽ നിന്നും കാരണവർ ഇറങ്ങിപ്പോയാൽ തിരികെ വരുമ്പോൾ വരാന്തയിൽ കിണ്ടിയും വെള്ളവും വെച്ചിരിക്കും. സാധാരണക്കാരുടെയൊക്കെ തോളത്തൊരു തോർത്തും കാണും. അവർ തിരിച്ചു വന്നാൽ ഉടൻ കൈയും മുഖവും കഴുകി തുടച്ച് മാത്രമേ ഭവനത്തിനുള്ളിലേക്ക് പ്രവേശിക്കാറുള്ളൂ. പള്ളിയിലേക്ക് എത്തുന്ന പുരോഹിതനും അവൻ്റെ കൈയും മുഖവും കഴുകി വൃത്തിയാക്കിയാണ് വിശുദ്ധ കുർബാനയ്ക്കായി പള്ളിക്കകത്തേക്ക് പ്രവേശിക്കുന്നത്. അന്ന് ആരുടെയും നിർബന്ധമില്ലാതെ ചെയ്തിരുന്ന കാര്യങ്ങൾ ഇന്ന് നിർബന്ധിച്ച് നമ്മളെ ചെയ്യിപ്പിക്കുകയാണ്. പ്രത്യേകിച്ച് കൊറോണ വൈറസ് പല കാര്യങ്ങളും ചെയ്യുവാൻ നമ്മെ നിർബന്ധിക്കുകയാണ്. കൈകൾ കൂടെ കൂടെ കഴുകുക, മൂക്കുമായി മൂടുക, അകലം പാലിക്കുക, ഇതിലൂടെയൊക്കെ ശരീര ശുചിത്വം പാലിക്കുക എന്നതാണ് അർത്ഥമാക്കുന്നത്. നമ്മുടെ വിശുദ്ധന്മാർ ശുദ്ധിമതികൾ ശരീരവിശുദ്ധിയോടൊപ്പം ആത്മാവിൻ്റെ വിശുദ്ധിക്കും വളരെയധികം പ്രാധാന്യം കൊടുത്തിരുന്നു. ആത്മശുദ്ധീകരണം മറ്റെല്ലാ ശുചീകരണത്തിലേക്കും ശുദ്ധീകരണത്തിലേക്കും നമ്മെയും ലോകത്തെയും നയിക്കും എന്നുള്ളത് പ്രത്യേകം ഓർത്തിരിക്കുക. വൈറസ് മൂലം ശരീരത്തിന് മരണം സംഭവിക്കാതെ ശരീരശുചിത്വം വേണം. എന്നാൽ ആത്മാവിനെ ബാധിക്കുന്ന തരത്തിലുള്ള ആത്മമരണത്തിലേക്ക് നയിക്കുന്ന പാപങ്ങളും കുറവുകളും അതിനെ നീക്കം ചെയ്ത് ആത്മീയ ജീവൻ സമൃദ്ധിയായി ലഭിക്കുകയും വേണം. നമ്മുടെ അനുദിന ജീവിതത്തിൽ നാം ധരിക്കുന്ന മലിനവസ്ത്രങ്ങൾ, എന്നിൽ നുരിഞ്ഞ് വിശേഷവസ്ത്രം ധരിപ്പിക്കണമെന്ന് പുരോഹിതൻ കുർബാനയ്ക്ക് വിശുദ്ധ വസ്ത്രം ധരിക്കുന്നതിന് മുമ്പ് ചൊല്ലുന്ന പ്രാർത്ഥനയിലുണ്ട്. എൻ്റെ അശുദ്ധമായ ദുഷ്പ്രവൃത്തികൾ മൂലം സാത്താൻ ധരിപ്പിച്ചിട്ടുള്ള മലിനവസ്ത്രത്തിൽ നുരിഞ്ഞ് വിശേഷ വസ്ത്രം ധരിപ്പിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഒരു പുരോഹിതൻ കൈകഴുകുന്നത്. അപ്പോൾ ഇവരുടെയൊക്കെ ജീവിതത്തിൽ പഴയ മനുഷ്യരുടെ ഹൃദയങ്ങളിൽ ജീവിതവിശുദ്ധിക്ക് ജീവനേക്കാൾ പ്രാധാന്യം കൊടുത്തതായി കാണാൻ തക്കവണ്ണം സാധിക്കും. വീണ്ടും ഒരു പ്രാർത്ഥനയിൽ പറയുന്നുണ്ട്, ത്രോണോസ് മുമ്പിൽ മുട്ടുകുത്തിക്കൊണ്ട്, കൈകൾ നീട്ടിക്കൊണ്ട്, എൻ്റെ നിയമലംഘനങ്ങൾക്ക് ഞാൻ മാപ്പപേക്ഷിക്കുന്നു, പൈശാചിക വ്യാപാരത്തിൽ എൻ്റെ ബോധത്തെ ദുർമോഹത്തോടെ നോക്കാതിരിക്കുവാൻ എൻ്റെ കണ്ണുകളെ, വ്യർത്ഥമായവ കേൾക്കാതെ എൻ്റെ ചെവികളെ, ദുർഭാഷണങ്ങളിൽ നിന്ന് എൻ്റെ അധരങ്ങളെ, നിന്നിൽ ചലിക്കത്തക്കവണ്ണം അന്തരീന്ദ്രങ്ങളെയും കാക്കണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഏതെല്ലാം മണ്ഡലങ്ങളിൽ വിശുദ്ധി പ്രാപിക്കുമ്പോഴാണ് ഒരു പൂർണ്ണതയിലേക്ക് നമുക്ക് എത്താൻ കഴിയുന്നതെന്ന് ഈ പിതാക്കന്മാരുടെ പ്രാർത്ഥന നമ്മെ പ്രത്യേകം പഠിപ്പിക്കുകയാണ്. ആത്മ ശരീര മനസ്സുകളുടെ സമ്പൂർണമായ ശുചിത്വം ഇന്ന് നമുക്ക് ഏവർക്കും ആവശ്യമായിരിക്കുന്ന ഒരു കാലഘട്ടം. പൈശാചീവി ആകാരത്തിൽ നിന്ന് എൻ്റെ മനസ്സിനെ മോചിപ്പിക്കണമേ. ദുർമോഹത്തോടെ നോക്കാതെ എൻ്റെ കണ്ണുകളെ കാക്കണമേ. വ്യർത്ഥമായിട്ടുള്ള കേൾക്കാതെ എൻ്റെ ചെവികളെ, ദുർഭാഷണങ്ങളുടെ അധരങ്ങളെയൊക്കെ കാക്കണമേ എന്ന് പറയുമ്പോൾ അപ്രേം പിതാവിൻ്റെ മെമ്മറായിൽ നാം പാടുന്നത് പോലെ, ഒളിവായി നോക്കിയിടാതെ അടിയൻ്റെ കണ്ണുകളെ, വഞ്ചന കേൾക്കാതെ അടിയൻ്റെ കാതുകളെയും കാക്കണമേ. എന്നെ അധരങ്ങൾക്കൊന്നും നീ കാവലതായും നിൽക്കണമേ. എന്നുള്ളിൽ ദോഷം ചെയ്യാനുള്ള വിചാരം ഉദിക്കരുതേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആത്മാവിൻ്റെ ശുദ്ധീകരണത്തിന് എത്രമാത്രം പ്രാധാന്യം കൊടുത്തിരുന്നു എന്ന് നാം മനസ്സിലാക്കുന്നു. സ്വർഗസ്ഥ പിതാവ്, എന്നിൽ മാനസശുദ്ധി വരുത്തണമേ. ദൈവസുത, നീ എന്നെ ആത്മാവിന് വിശുദ്ധി വരുത്തണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ പൗരസ്ത്യ പിതാക്കന്മാർ മറ്റെന്തിനേക്കാളും മുൻഗണന വിശുദ്ധിക്ക്, ആത്മശുദ്ധീകരണത്തിന് കൊടുത്തിരുന്നുവെന്ന് മനസ്സിലാക്കാം. ആത്മശുദ്ധീകരണത്തിനും ജീവിതാവിശുദ്ധീകരണത്തിനും സർവപ്രധാനം നൽകിയ പരിശുദ്ധനായ തിരുമേനിയുടെ സന്നിധിയിലേക്കാണ് നാം വന്നിരിക്കുന്നത്. മലങ്കര സഭയുടെ പ്രത്യേക അഭിമാനമാണ് പരിമല തിരുമേനി. മലങ്കര സഭയിൽ നിന്ന് പരിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെട്ട ഭാരതീയനായ വിശുദ്ധൻ, ഭാരത മക്കളെക്കുറിച്ച് തിരുമേനിക്ക് പ്രത്യേക അഭിമാനമുണ്ട്. പൗലോസ് ശ്ലീഹായ എഫേസ്യ ലേഖനം 4:14 പറയുന്നുണ്ട്, എൻ്റെ പ്രിയ മക്കളോടെന്ന പോലെ ഇതെഴുതുന്നു. ഒരു പുതുവത്ത ബന്ധമാണ് അവിടെ കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നത്. പൗലോസ് വീണ്ടും അഭിമാനത്തോടെ പറയുന്നുണ്ട്, 1 കൊരിന്ത്യർ 4:15, നിങ്ങൾക്ക് 10,000 ഗുരുക്കന്മാരുണ്ടെങ്കിലും പിതാക്കന്മാർ ഏറെയില്ല. ഞാനല്ലോ സുവിശേഷത്തിൽ നിങ്ങളെ ജനിപ്പിച്ചത്. നിങ്ങൾ എൻ്റെ അനുകാരികളാകുവീൻ. വളരെ അഭിമാനത്തോടുകൂടി, പിതൃതുള്ള സ്നേഹവാത്സല്യത്തോടുകൂടി എഫേസസിലെ മക്കളെ പൗലോസ്ലിയ കാണുന്നത് പോലെ അവർ പൗലോസിനെ പിൻപറ്റുവാൻ താൻ ആഹ്വാനം ചെയ്യുന്ന പോലെ പരിശുദ്ധനായ പലിമല തിരുമേനിയും നമ്മളെക്കുറിച്ച് അഭിമാനം കൊള്ളത്തക്ക ഒരു ജീവിത ക്രമീകരണം ഉണ്ടാകുക എന്നുള്ളതാണ് പരമപ്രധാനം. ആ പിതാവിനെ പോലെ നാവും ആയിത്തീർന്ന് പൗലോസ് ആവശ്യപ്പെടുന്നത് പോലെ തിരുമേനി ആവശ്യപ്പെടുക, നിങ്ങൾ എൻ്റെ അനുകാരികളാകുവീൻ. ഇന്ന് ലോകം മാതൃകയ്ക്ക് വേണ്ടി തിരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പ്രതീക്ഷിക്കുന്നിടത്തെങ്ങും മാതൃക കാണാതെ വരുമ്പോൾ പരിശുദ്ധനായ തിരുമേനിയുടെ ആ ജീവിത വിശുദ്ധി നമ്മെ അനുകരിപ്പാൻ, എന്നെ പോലെ അനുകരിപ്പീൻ എന്ന് പ്രത്യേകമായി പറയുകയാണ്. ദുഃഖത്തോടെ പറയട്ടെ, എന്നെ അനുകരിപ്പാൻ പറയാൻ കഴിയുന്ന ശക്തമായ പിതാക്കന്മാർ ഇന്ന് കുറഞ്ഞു വരികയാണ്. അവിടെയാണ് പരിശുദ്ധനായ പരിമല തിരുമേനിയുടെ പ്രത്യേകത. തൻ്റെ ജീവിതത്തെ അനുകരിപ്പാൻ തക്കവണ്ണം തൻ്റെ പിന്നാലെ വരുന്നവരെ ആഹ്വാനം ചെയ്യാൻ കഴിയുന്ന സുതാര്യമായിരിക്കുന്ന പവിത്രമായിരിക്കുന്ന ജീവിതശൈലിയുടെ ഉടമയാണ് തിരുമേനി. അതുകൊണ്ടാണ് എന്നെ അനുഗമിക്കുവാൻ ആഹ്വാനം ചെയ്യുന്നത്. ഇന്ന് ഈ മഹാപരിശുദ്ധൻ്റെ കബറിടത്തിൽ വരുമ്പോഴും പറയുന്നത്, നിങ്ങൾ എന്നെ എൻ്റെ പ്രവൃത്തികളെ അനുകരിപ്പീൻ എന്നുള്ളതാണ്. എന്തായിരുന്നു പരിമല തിരുമേനിയെന്ന് മനസ്സിലാക്കുവാൻ പ്രയാസമാണ്. ഒരത്ഭുതമാണ് തിരുമേനി. ചില എഴുത്തുകാരന്മാർ അദ്ദേഹത്തെ ചുരുക്കമായി ഇപ്രകാരം എഴുതിയതായി കാണുന്നുണ്ട്, മുട്ടുമേൽ നിന്ന് എഴുന്നേൽക്കാത്ത മെത്രാച്ചൻ. മുട്ടുമേൽ നിന്ന് എഴുന്നേൽക്കാത്ത മെത്രാച്ചൻ. എത്രയോ സമയങ്ങളാണ് ദൈവതിരുസന്നിധിയിൽ മുട്ടുമേൽ നിന്നുകൊണ്ട് ഈ സഭയ്ക്ക് വേണ്ടി, ഈ ജനത്തിനു വേണ്ടി, ലോകത്തിനു വേണ്ടി തിരുമേനി പ്രാർത്ഥിക്കുവാൻ സമയം കണ്ടെത്തിയിട്ടുള്ളത്. ജീവിതത്തിൻ്റെ ഏറിയ ഭാഗവും പ്രാർത്ഥനയ്ക്കായി വേർതിരിച്ച ഒരു പിതാവ്. എത്രയോ പേർക്ക് മുട്ടുമേൽ നിന്ന് പ്രാർത്ഥിച്ചു ലഭിച്ച കൃപ കൊണ്ട് ആശ്വാസം പകർന്നു. എത്രയോ പേർ തിരുമേനിയെക്കുറിച്ച് എഴുതി. ഇന്നും ആ എഴുത്തുകൾ അവസാനിച്ചിട്ടില്ലാത്ത ഒരു ജീവിതശൈലി. ആ പിതാവിനെ അനുഗമിക്കുന്നവർക്കും ഈ വിധത്തിലുള്ള ശൈലിയിലേക്ക് ജീവിതത്തെ ക്രമീകരിക്കാൻ തക്കവണ്ണം സാധിക്കും. വിശുദ്ധന്മാരുടെ മധ്യസ്ഥതയ്ക്ക് പ്രത്യേക അർത്ഥഫലങ്ങളുണ്ട്, അനുഭവമുണ്ട്. അനുസ്വസ്ഥർ വിശുദ്ധരെ നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. ഒട്ടച്ചാക്കൽ മാത്യു സ്രംബാച്ചൻ ഒരു വലിയ താപസശ്രേഷ്ഠനായിരുന്നു. ആ പിതാവിൻ്റെ രഹസ്യ ഡയറിയിൽ എഴുതി വച്ചിരുന്ന ഒരു സാക്ഷ്യം ഇപ്രകാരമാണ്. മരണശേഷം മാത്രം തുറന്ന് വായിക്കാനുള്ള ഡയറിയിൽ അദ്ദേഹം ഇങ്ങനെ എഴുതി ചേർത്തു, മകനെ നീ പ്രാർത്ഥിക്കുമ്പോൾ വിശുദ്ധന്മാരെ കൂട്ടുപിടിച്ച് പ്രാർത്ഥിക്കുക. അവരുടെ മുഖം എനിക്ക് ആനന്ദകരമാണ്. അവരുടെ മുഖം ആദരിച്ച് നിന്റെ യാചനകൾക്ക് ഞാൻ വേഗത്തിൽ ഉത്തരമരുളാം. മൗനവ്രതത്തിലായിരുന്നൊരു സമയത്ത് വിശുദ്ധന്മാരുടെ മധ്യസ്ഥതയെക്കുറിച്ച് ഉള്ളിലുണ്ടായ ഒരു ആശങ്കയിൽ അത് മാറിക്കിട്ടുവാൻ തക്കോണം തപസ്സനുഷ്ഠിക്കുമ്പോഴാണ് ഈ ഒരു വലിയ സന്ദേശം അദ്ദേഹത്തിന് ലഭിക്കുന്നത്. അദ്ദേഹത്തിന് രഹസ്യ ഡയറിയിൽ എഴുതി ഇപ്രകാരം, മകനെ നീ പ്രാർത്ഥിക്കുമ്പോൾ വിശുദ്ധരെ കൂട്ടുപിടിച്ച് പ്രാർത്ഥിക്കുക. അവരുടെ മുഖം എനിക്ക് ആനന്ദകരമാണ്. അവരുടെ മുഖം ആദരിച്ച് നിന്റെ യാചനകൾക്ക് ഞാൻ വേഗത്തിൽ ഉത്തരമരുളാം. വിശുദ്ധന്മാരുടെ മുഖത്തെ ആദരിക്കുന്ന ഒരു ദൈവം, അവരുടെ മുഖത്തെ ബഹുമാനിക്കുന്ന ദൈവം, ബലഹീനരായ നമുക്ക് ഒരു വലിയ അത്താണിയായി വിശുദ്ധന്മാരെ തന്നിരിക്കുകയാണ്. പരിശുദ്ധനായ പരിമല തിരുമേനിയെ സംബന്ധിച്ചിടത്തോളം എണ്ണിക്കൂടാതെ വണ്ണം വിശ്വാസികൾ വന്ന് അനുഗ്രഹം പ്രാപിക്കുമ്പോൾ ദൈവം ആദരിക്കുന്ന ഒരു മുഖം പരിമല തിരുമേനിക്കുണ്ടായിരുന്നു. ആ മുഖത്തോടെ ആദരവ് കാണിക്കുന്ന ദൈവമുണ്ടായിരുന്നു. അവരെ കണ്ട് ആനന്ദിച്ച്, അവരിൽ സന്തോഷിച്ച് യാചനകൾക്ക് മറുപടി കൊടുക്കുന്ന ദൈവമുണ്ട്. ഒരു വിശുദ്ധൻ്റെയോ മാത്രം അനുഭവമല്ല ഇത്. തണ്ണുത്തോടിൽ അന്തിമ വിശ്രമം കൊള്ളുന്ന പി എ ശ്യാമേലച്ചൻ, അനേക പുരോഹിതന്മാർക്ക് മാതൃകാ ജീവിതം കാട്ടിക്കൊടുത്തിയ ഒരു ഭക്തനായ മനുഷ്യൻ. അദ്ദേഹത്തിൻ്റെ ഡയറിക്കുറിപ്പിലും വിശുദ്ധന്മാരെ കുറിച്ചുള്ള ഒരു വചനം ഇപ്രകാരം വായിക്കുന്നുണ്ട്. അത് ഇപ്രകാരം എഴുതി വച്ചു: വിശുദ്ധന്മാരെ ഒരുപക്ഷെ കാണാൻ കഴിയില്ല, പക്ഷേ അവരെ അനുഭവിച്ചറിയാം. നമ്മുടെ പ്രയാസങ്ങളിലും സന്തോഷത്തിലും അവർ നമുക്ക് അടുക്കൽ വരും. അങ്ങനെയുള്ള അനുഭവം എനിക്കുമുണ്ടായിട്ടുണ്ട്. പുനരുദ്ധാനം ചെയ്യാത്തവരാകയാൽ അവരെ കാണാൻ കഴിയുന്നില്ല എന്ന് മാത്രം. എന്താണൊരു വിശുദ്ധൻ? അവർ എവിടെയാണ് വസിക്കുന്നത്? അവരുടെ സാന്നിധ്യം എപ്രകാരം നമുക്ക് അനുഭവപ്പെടുന്നു? അതിനാ അച്ഛൻ പറഞ്ഞു, അവരെ ഈ കണ്ണുകൊണ്ട് കാണാൻ കഴിയില്ല, പക്ഷെ അനുഭവിച്ചറിയാം. ആ അനുഭവമാണല്ലോ അനേകരെ ഇന്ന് പരിപാലയിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അനേക വിശുദ്ധന്മാരിൽ ആശ്രയം വെപ്പാൻ വെക്കവണ്ണം നമ്മെ പ്രാപ്തിയുള്ളതാക്കുന്നതും അവരാണ്. നമ്മുടെ പ്രയാസങ്ങളിലും സന്തോഷത്തിലും അവർ നമ്മുടെ അടുക്കൽ വരും. അച്ഛൻ പറയുന്ന അങ്ങനെയുള്ള അനുഭവം എനിക്കുണ്ടായിട്ടുണ്ട്. പുനരുദ്ധാനം ചെയ്യാത്തവരാകയാൽ അവരെ കാണാൻ സാധിക്കില്ല. അനേക ഭക്തരായവർക്ക് ഈ അനുഭവം പലപ്പോഴുമുണ്ട്. അവരുടെ പരിമലയിലേക്ക് വരുന്നത് വിശുദ്ധന്റെ സഹിത്വം അനുഭവിച്ചറിയുവാനാണ്. ആ സഹിത്വം പ്രാപിക്കാനാണ്, ആ അനുഭവം പങ്കുവയ്ക്കുവാൻ വേണ്ടിയാണ്. ഈ രണ്ട് പിതാക്കന്മാരുടെ, മാത്യുസും ബാച്ചിൻ്റെയും ഷമേലച്ചൻ്റെയും വ്യക്തിഗതമായ അഭിപ്രായങ്ങൾ നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിക്കാൻ മുഖാന്തരമാണ് എന്ന് ഞാൻ കരുതുന്നു. ആ വിശുദ്ധരെല്ലാം ആവശ്യപ്പെടുന്നത് അവരുടെ നന്മകളെ അനുകരിപ്പാനാണ്. കർത്താവും തൻ്റെ ശിഷ്യന്മാരെ വിളിക്കുന്നത് തന്നെ അനുകൂലിപ്പാൻ വേണ്ടിയാണ്. തൻ്റെ പ്രവൃത്തികൾ ചെയ്യാൻ വേണ്ടിയാണ് അവരെ നിയോഗിക്കുന്നത്. ശുദ്ധമുള്ള മത്തായിയുടെ സുവിശേഷം 10:5 മുതലുള്ള വാക്യങ്ങളിൽ 12 പേരെ തിരഞ്ഞെടുത്ത് അവരെ ദൗത്യമേൽക്കുന്നു, അധികാരങ്ങളും അവകാശങ്ങളും കൊടുക്കുന്നു, രോഗികളെ സൗഖ്യമാക്കുവാൻ, മരിച്ചവരെ ഉയർപ്പിക്കുവാൻ, കുഷ്ഠരോഗികളെ ശുദ്ധരാക്കുവാൻ, ഭൂതങ്ങളെ പുറത്താക്കുവാനുള്ള അധികാരങ്ങളൊക്കെയും കൊടുക്കുന്നു. അവരെ കരുതുന്ന ദൈവത്തെക്കുറിച്ച് ഉറപ്പ് നൽകിയിട്ട് വിശുദ്ധമത്തായി 10:16 അവരെ പ്രത്യേകമായി ഓർപ്പിക്കുന്നുണ്ട്. ചെന്നായക്കിടനടുവിൽ ആടിനെ പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു, ആകയാൽ പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരും പ്രാവിനെ പോലെ കളങ്കമില്ലാത്തവരും ആയിരിപ്പിൻ. വളരെ ശ്രദ്ധേയമായ ഒരാഹ്വാനമാണിത്. എല്ലാ ഗുരുക്കന്മാരും ശിഷ്യന്മാരെ വിളിക്കുന്നത് സുഗമമായ പാതകൾ കാണിച്ചുകൊണ്ടാണ്. നമ്മുടെ കർത്താവ് മാത്രമായ പ്രതിസന്ധികളെ മുന്നിൽ കാണിച്ചുകൊണ്ട് അതേ കുരിശെടുത്തുകൊണ്ട് എൻ്റെ പിന്നാലെ വരിക എന്ന് ആഹ്വാനം ചെയ്യുന്നുള്ളൂ. ഭാവിയിൽ വരാനുള്ള പീഡനത്തെക്കുറിച്ച് പറഞ്ഞുകൊടുത്തു. പ്രതിസന്ധികൾ മുൻകൂട്ടി മനസ്സിലാക്കി ഇന്ന് നേതാക്കന്മാർ അനുയായികളെ വിളിക്കുന്നത് സുഗമമായ പാതയ്ക്ക് വേണ്ടിയാണ്. എന്നാൽ നമ്മുടെ കർത്താവാകട്ടെ അതുമാത്രമല്ല ശിഷ്യത്വത്തിൻ്റെ മാർഗമെന്ന് വ്യക്തമായി നമുക്ക് മനസ്സിലാക്കി തരികയാണ്. ചെന്നായ്ക്കിടെ നടുവിൽ ആടിനെ പോലെ പോകുക എന്ന് പറഞ്ഞാൽ ചെന്നായുടെ സ്വഭാവവും ആടിൻ്റെ സ്വഭാവവും നമുക്കറിയാം. ആടിൻ്റെ ജീവൻ നഷ്ടമാകാം, ജീവൻ പോലും പണയം വെക്കേണ്ട ഒരു ദൗത്യമാണ് ശിഷ്യന്മാരെ മുൻകൂട്ടി കർത്താവ് അറിയിക്കുന്നത്. ആ ദൗത്യം പൂർത്തീകരിപ്പാൻ വേണ്ടി, വിജയകരമാക്കുവാൻ വേണ്ടി, പാവിനെ പോലെ ബുദ്ധിയും പ്രാവിനെ പോലെ കളങ്കമില്ലാത്തവരുമായിരിപ്പിൻ. അതുകൊണ്ട് ഒരു ശിഷ്യന്റെ യോഗ്യത നിഷ്കളങ്കത പ്രാപിക്കുക എന്നുള്ളതാണ്. പ്രാവിനെ പോലെ നിങ്ങൾ കളങ്കമില്ലാത്തവരാകുവീൻ. എന്താണ് പരിശുദ്ധ പ്രാവ് വിശുദ്ധിയുടെ ലക്ഷണം? പ്രാവിൻ്റെ നിഷ്കളങ്കത എന്താണ്? മറ്റു പക്ഷികളിൽ നിന്ന് ഇതിനെന്താണ് വ്യത്യസ്തമായി കാണുന്നത്? നിർമ്മലത, വിശുദ്ധി, നിഷ്കളങ്കത. നിർമ്മലരിൽ കനിയുന്നത് ഞങ്ങൾക്കെന്നും നൽകണമേ നിർമ്മല ഹൃദയം. നിൻപ്രീതിക്കെതിരാൻ പാഴാൻ ചിന്തകളും ദുഷ്ടവികാരവും ഞങ്ങളിൽ നിന്ന് ഒഴിവാക്കണമേ. ഇപ്പോൾ നിർമ്മലതയ്ക്ക് എല്ലാ തലങ്ങളിലും പ്രത്യേകതയുണ്ട്. ആ പ്രാവിൻ്റെ നിർമ്മലത, അതിൻ്റെ സ്നേഹം, അതിൻ്റെ ശാന്തത, അതിൽ വിളയാടുന്ന സമാധാനം, ശുദ്ധത. പ്രാവിനെ കാണുമ്പോൾ ഉണ്ടാകുന്ന ലാളിത്യം തുടങ്ങിയ സുഹൃതങ്ങൾ ഉള്ളവർക്ക് മാത്രമേ ശിഷ്യത്വം സ്വീകരിപ്പാൻ സാധ്യമാകുകയുള്ളൂ. പരിശുദ്ധാനുഫലങ്ങളെക്കുറിച്ച് ഗലാത്യലേഖനം 5:22 പറയുന്നു, സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയാ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയം. ഈ പരിശുദ്ധാത്മാവിൻ്റെ 9 ഫലങ്ങളും പ്രതീകമായെടുക്കുന്ന പ്രാവിൻ്റെ സ്വഭാവ സവിശേഷതയായി കാണാം. അതുതന്നെ ഒരു വിശുദ്ധനെ സംബന്ധിച്ചിടത്തോളവും അവർ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ ധാരാളമായി പുറപ്പെടുവിച്ചിട്ടുള്ളവരാണ്. സ്നേഹവും സന്തോഷവും സമാധാനവും അനുഭവിച്ചവരാണ് അത് പ്രദാനം ചെയ്തത്. ദീർഘക്ഷമയും ദൈവം പരോപകാരവും ജീവിതത്തിൽ കാണിച്ചിട്ടുള്ളവരാണ് മറ്റുള്ളവരെ ആ പാതയിലേക്ക് നയിക്കുവാൻ ആഹ്വാനം ചെയ്യുന്നത്. അവിടെ വിശ്വസ്തതയും സൗമ്യതയും ഇന്ദ്രിജയവും. ഒരുവൻ അവനവനിൽ തന്നെയും ദൈവത്തോടും സമശിഷ്ടങ്ങളോടും കാണിക്കേണ്ട ഈ പരിശുദ്ധാത്മ ഫലങ്ങൾ പരിശുദ്ധനായ തിരുമേനിയിൽ ഒത്തുവിളങ്ങിയിരുന്നു. ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോട് ക്രൂശിക്കുന്നവർക്ക് മാത്രം ലഭിക്കുന്നതാണ് പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ. അവന് തിരുമേൽ നമ്മോട് ആവശ്യപ്പെടുന്നത് പ്രാവിൻ്റെ നിർമ്മലത എന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നവരായ ജീവിതത്തെ വളർത്തുക. പ്രാവിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് അതിൻ്റെ ഉള്ളിൽ കട്ടില്ല എന്നുള്ളത്. ഭക്ഷണത്തിന് വേണ്ടി മറ്റു പക്ഷികളെ പാകം ചെയ്യുമ്പോൾ വെല്ലുമെച്ചി പ്രത്യേകം പറയും, കട്ടുപൊട്ടാതെ സൂക്ഷിക്കണം. അതിൻ്റെ കരളിനോട് ചേർന്നിരിക്കുന്ന ഒരു ചെറിയ ഗ്രന്ഥിയ, ഈ കട്ടുപൊട്ടിയാൽ ഇറച്ചി മുഴുവൻ കയ്പിൻ്റെ അനുഭവമാവും. അതനുഭവിക്കുന്നവരെയെല്ലാം അത് കയ്പിലേക്ക് നയിക്കും. പ്രാവിനെ കൊന്നിട്ടുള്ളവർ പറയുന്നു അതിനുള്ളിൽ കയ്പില്ല എന്ന്. ഉള്ളിൽ കയ്പില്ലാത്ത അനുഭവത്തിൽ ജീവിക്കുക ഒരു വിശുദ്ധനപ്രകാരമായിരുന്നു. ഉള്ളിൽ കയ്പ് വരുന്നത് ഗലാത്തിലെ 5:19 മുതൽ പറയുന്നുണ്ട്. ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആവിചാരം, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം, തന്നപക്ഷം, ഭിന്നദാസോയ, മദ്യപാനം, വെറുക്കൂത്ത്, ഇവയല്ലോ ജഡത്തിൻ്റെ പ്രവൃത്തികൾ. ഈ 11 കൂട്ടം ദുഷ്ടാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ നമ്മിലുണ്ടെങ്കിൽ അതിനെ അതിജീവിച്ച് വിശുദ്ധിയായില്ലെങ്കിൽ നാമും കയ്പ് പരത്തുന്നവരായിത്തീരും. 1 Petrus 1:14 പറയുന്നുണ്ട്, നിങ്ങളെ വിളിച്ചവൻ്റെ വിശുദ്ധിക്കൊത്ത വിധം അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരാകുവീൻ. പരിശുദ്ധനായ തിരുമേനി നമ്മോട് ആവശ്യപ്പെടുന്നത്, നിങ്ങളെ വിളിച്ചവൻ്റെ വിശുദ്ധിക്കൊത്തവണ്ണം നിങ്ങൾ വിശുദ്ധരാകുവീൻ എന്നുള്ളതാണ്. എല്ലാ നടപ്പിലും വിളിച്ചവൻ്റെ വിശുദ്ധിക്കനുസരിച്ച് നല്ല മക്കളായി. എത്രയോ ഹൃദ്യമായിട്ടാണ് പൗലോസ്ലിയ ഓർപ്പിക്കുന്നത്, പത്രോസ്ലിയ ഓർപ്പിക്കുന്നത്. 1 Petrus 1:14 മുതൽ വിളിച്ചവൻ്റെ വിശുദ്ധിക്കൊത്ത വിധം അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരാകുവീൻ. ഈ വിശുദ്ധമായ കബറത്തിൻ്റെ അടുക്കൽ നിന്നുകൊണ്ട് പരിശുദ്ധനായ പത്രോസ്ലിയ വീണ്ടും ഓർപ്പിക്കുന്നത് ചിന്തിക്കണം. സകല ദുഷ്ടതയും എല്ലാ ചതിയും വ്യാജഭാവങ്ങളും അസൂയ നുണായ്വ നീക്കിക്കളയുക. എല്ലാ കോപവും ക്രോധവും ക്രോശവും ദൂഷണവും സകല ദുർഗുണങ്ങളുമായി നിങ്ങളെ വിട്ടുപോകട്ടെ. പരിശുദ്ധനായ തിരുമേനി നമ്മൾ ആഗ്രഹിക്കുന്ന ഈ വിശുദ്ധിയാണ്. ഉള്ളിൽ കയ്പില്ലാത്തവരായി, വഞ്ചനയില്ലാത്തവരായി വിശുദ്ധരായിത്തീരണം. പ്രാവിൻ്റെ ഉള്ളിലെ കയ്പ് അതിനെ മുഴുവൻ കയ്പിക്കുന്നത് പോലെ നമ്മുടെ ഹൃദയത്തിലെ കയ്പിൻ്റെ അനുഭവങ്ങൾ അത് ഭവനത്തെ കയ്പിക്കും, സമൂഹത്തെ കയ്പുള്ളതാക്കും, നാം ആയിരിക്കുന്ന സഭയിലും കയ്പിനെ പുലർത്തുന്നതായിരിക്കും. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ക്രമമായി പരിശോധിക്കുക. കയ്പിലേക്ക് നമ്മെ നയിക്കുന്ന പ്രധാന അവയവമാണ് നാവെന്ന് പറയുന്നത്. ഒരുവൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്നത് മനുഷ്യനെ അശുദ്ധനാക്കുന്നു. വിശുദ്ധമത്തായ 11 പ്രത്യേകം പറയുന്നു. ഇന്ന് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനെ അശുദ്ധിയിലേക്കും കയ്പിലേക്കും നയിക്കുന്ന പ്രധാന കാര്യം നാവിൻ്റെ നിയന്ത്രണമില്ലായ്മയാണ്. വിശുദ്ധ യാക്കോബ് ശ്ലീഹ അതിനെക്കുറിച്ച് പറഞ്ഞു. യാക്കോബിൻ്റെ ലേഖനം 3:6 കുറഞ്ഞത് എത്ര വലിയ കാട് കത്തിക്കും. നാവിനെ നിയന്ത്രിച്ചാൽ പകുതി വിശുദ്ധരായി. നാം ഇന്ന് നാവിൻ്റെ ദുരുപയോഗത്തിലൂടെ അശുദ്ധിയിലേക്കും കയ്പിൻ്റെ അനുഭവത്തിലേക്കും കഷ്ടത്തിലേക്കുമായിത്തീരുന്നു. നമ്മുടെ ഉള്ളിൽ നന്മയുള്ളതാകണം. 51:10 ദാവീദ് പ്രാർത്ഥിക്കുന്ന പോലെ നിർമ്മലമായൊരു ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ. ദാവീദിൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിലെ നിറഞ്ഞു കവിഞ്ഞ ദുശ്ചിന്തകളെക്കുറിച്ച് മനസ്സിലാക്കുകയാണ്. ആ ഹൃദയത്തിലൂടെ എന്തെല്ലാം തിന്മകൾ കടന്നു പൊയ്ക്കൊണ്ടിരിക്കുന്നു, കണ്ണിലൂടെ കണ്ട് എന്തെല്ലാം കൽപ്പനകൾ താൻ ലംഘിച്ചുപോയി. അതുകൊണ്ട് ആ ഹൃദയം മാറ്റി പുതിയൊരു ഹൃദയത്തിന് വേണ്ടി ദാവീദ് ആഗ്രഹിക്കുകയാണ്. നമുക്കും പ്രാർത്ഥിക്കാനുള്ള ഏറ്റവും വലിയ പ്രാർത്ഥനയാണ് നിർമ്മല ഹൃദയം നൽകണമേ. ഞാനാദ്യം പാടിയതുപോലെ നിർമ്മലിലേക്കനിയും, നിർമ്മലനാൻ ദേവ ഞങ്ങൾക്കൊന്നും നൽകണമേ നിർമ്മല ഹൃദയം. പുറം വൃത്തിയാക്കുവാൻ, മോടി പിടിപ്പിക്കുവാൻ നമുക്ക് എളുപ്പമാണ്. അതേ ഹൃദയം ശുദ്ധീകരിക്കപ്പെടുവാൻ തക്കവണ്ണം നമുക്ക് പലപ്പോഴും സാധിക്കുന്നില്ല. കുർബാന തെക്സയിൽ പറയുന്നുണ്ടല്ലോ, കുഞ്ഞാട് വേഷധാരികളായ ഉഗ്രയെന്നായിക്കള്ളെന്ന്. കാഴ്ചയിൽ ആടിനെ പോലെ ഇരിക്കും, പക്ഷെ ഉള്ളിൽ ചെന്നായായിരിക്കും. ആട്ടിൻതോലണിഞ്ഞ ചെന്നായ എന്നൊക്കെ നാം വിശേഷിപ്പിക്കാറുള്ളത് പോലെ ഈ വിശുദ്ധന്റെ സന്നിധി നിൽക്കുമ്പോൾ നെഞ്ചോട് കൈ ചേർത്ത് വെച്ച് നമ്മുടെ ഉള്ള എപ്രകാരമെന്ന് ദൈവസന്നിധിയിൽ ശോധന ചെയ്യണം. വടിവെക്കുന്നിടത്ത് കൊടവെക്കാത്ത ജീവിതശൈലി, നേരുകേട്, അകവും പുറവും വ്യത്യസ്തമായിരിക്കുന്ന അനുഭവം. നദാനിയലിനെ കാണുമ്പോൾ കർത്താവ് കൽപ്പിക്കുന്ന സാക്ഷാൽ ഇസ്രയേലിയൻ, ഇവനിൽ കപടമില്ല. പരിശുദ്ധ തിരുവേനിയെ കാണുമ്പോൾ ദൈവം പറയുന്ന സാക്ഷാൽ ഇസ്രയേലിയൻ, ഇവനിൽ കാപട്യമില്ല. അതുകൊണ്ട് ഈ പെരുന്നാളിന്റെ സന്ദർഭത്തിൽ നാം സ്വയം വിലയിരുത്തി എന്നെ നന്നായി കഴുകണമേ എന്ന് ദാവീദ് നിലവിളിച്ചതോ നിലവിളിക്കാൻ സാധിച്ചാൽ ജീവിതം ധന്യമായി. ഈ കബറിടത്തിൽ വന്ന് അനേക അനുഗ്രഹങ്ങൾ പ്രാപിപ്പാൻ ആഗ്രഹിച്ചു വന്ന ജനം ഒന്നാമതായി പ്രാർത്ഥിക്കേണ്ടത് ഈ ഹൃദയവിശുദ്ധിക്ക് വേണ്ടിയും അതിലേക്ക് നയിക്കുന്നതിന് നന്നായി കഴുകണമേ എന്ന ദാവീദിന്റെ പ്രാർത്ഥനയുമാണ്. മനസാക്ഷിയുടെ ശുദ്ധീകരണം പ്രാപിക്കണം. കുർബാന മധ്യേ പുരോഹിതൻ കൈ കഴുകുമ്പോൾ അവിടെ വന്നിന ജോൺസ് എബ്രാച്ചൻ നോട്ട് കൊടുത്തിട്ടുണ്ട്, ജനങ്ങൾ കാണുകെ അച്ഛന്മാർ കൈ കഴുകണം. പുരോഹിതൻ കൈയും മനസാക്ഷിയും ശുദ്ധീകരിക്കുന്ന പോലെ വിശ്വാസിയും അതുകൊണ്ട് മനസ്സാക്ഷി കഴിവെടുപ്പാക്കണം. മനസ്സാക്ഷിയുടെ ശുദ്ധീകരണം, ഹൃദയത്തിൻ്റെ വിശുദ്ധി, ഇതെല്ലാമല്ലേ തിരുവേനിയെ നമ്മളിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത്. നമ്മുടെ വാക്കുകൾ, നമ്മുടെ നാവുകൾ ശരിയായി നിയന്ത്രിക്കാൻ സാധിക്കണം. ഉള്ള വൃത്തിയായാൽ അതിൽ നിന്ന് പുറപ്പെടുന്നത് ആശ്വാസത്തിൻ്റെ വചനങ്ങളായിരിക്കും. നമ്മുടെ സാന്നിധ്യം മറ്റുള്ളവർക്ക് സന്തോഷം പകരണം. ഇന്ന് നമ്മുടെ സാന്നിധ്യം മറ്റുള്ളവർക്ക് എങ്ങനെയാണ്? വെറുപ്പാണോ സന്തോഷമാണോ? കബറിടത്തിലേക്ക് വന്ന് ഉള്ളിൻ്റെ ഉള്ളിലെ ദുഃഖങ്ങൾ ഇറക്കി വയ്ക്കുമ്പോൾ, ഹൃദയ കണ്ണുകൊണ്ട് തിരുമേനിയെ കാണുമ്പോൾ ഒരു വിശ്വാസിക്കൊരു ഭക്തനുണ്ടാകുന്ന സന്തോഷം, അവരുള്ളിൻ്റെ വിശുദ്ധിയാണ്. ആ വിശുദ്ധി പ്രാപിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ഒന്നാമത് പ്രാവിനെ മറ്റ് പക്ഷികളിൽ വ്യത്യസ്തമാക്കുന്നതിൻ്റെ കട്ടില്ലാത്ത, കയ്പ്പില്ലാത്ത അനുഭവമാണ്, നിഷ്കളങ്കതയാണ്. ഒരു വിശുദ്ധൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഹൃദയ നൈർമല്യമാണ്. രണ്ടാമതായിട്ട് പ്രാവിനെ മറ്റു പക്ഷികളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് അത് അശുദ്ധിയിൽ കാൽ വയ്ക്കുന്നില്ല എന്നുള്ളതാണ്. അശുദ്ധിയിൽ കാൽ വയ്ക്കുന്നില്ല, അശുദ്ധമായത് ഭക്ഷിക്കത്തില്ല. ഭക്ഷണവും സ്വഭാവവും തമ്മിൽ ബന്ധമുണ്ട്. പ്രാവിൻ്റെ ഭക്ഷണം ധാന്യമണികളാണ്. ധാന്യമണി അഴുക്കിലല്ല, അഴുക്കിൽ നല്ല ശേഖരിക്കപ്പെടുന്നത്. എന്നാൽ കാക്കയാകട്ടെ ഏത് ചീഞ്ഞഴിയ വസ്തുത്തെയും ഭക്ഷിക്കുന്നതാണ്. അതുകൊണ്ട് ആ കാക്കയ്ക്ക് ഏതഴുക്കിലും കാൽവയ്ക്കാം. പ്രാവിന് അഴുക്ക് അറുപ്പാണ്. അതിന് ചില നിയന്ത്രണങ്ങളൊക്കെ ക്രമീകരിച്ചിട്ടുണ്ട്. ഒരു ക്രിസ്ത്യാനിയായതുകൊണ്ട് ജീവിതത്തിൽ പല നിയന്ത്രണങ്ങൾ സ്വയം ഏറ്റെടുക്കുന്നവരാണ് നാം. നമുക്ക് ചില ക്രമീകരണങ്ങൾ ആവശ്യമാണ്. ജീവിതത്തിൽ നിയന്ത്രണങ്ങൾ ആവശ്യമാണ്. കാക്ക പോകുന്നിടത്തെല്ലാം പ്രാവിന് പോകാൻ അനുവാദമില്ല. എത്രയോ ഗുണങ്ങൾ, ഒരുപക്ഷെ പ്രാവിനേക്കാൾ ഗുണങ്ങൾ കാക്കയ്ക്ക് കാണാം. അതിലാവിലെ അത് ഉണരും, നമ്മുടെ വിളിച്ചുണർത്തും, ആഹാരവും കൂടും പങ്കുവയ്ക്കും, അലസനയില്ലാതെ ജാഗരൂകതയോടിരിക്കും. ഈ ഗുണങ്ങളൊക്കെ ഉണ്ടെങ്കിലും പ്രാവെന്ന് കേൾക്കുമ്പോഴുള്ള സന്തോഷം കാക്കയെന്ന് കേൾക്കുമ്പോൾ ജീവിതത്തിലുണ്ടാകാറില്ല. എല്ലാ ഗുണങ്ങളും അശുദ്ധി എന്ന ദുർഗുണത്തിലൂടെ നീങ്ങിപ്പോവുകയാണ്. ഒത്തിരി ഗുണങ്ങൾ നമുക്കുണ്ടാകാം, പക്ഷേ ചീഞ്ഞഴുങ്ങിയ അനുഭവങ്ങൾ നമ്മുടെ സൽഗുണങ്ങളെയും ദുർഗുണങ്ങളായി മാറ്റുന്നതാണ്. നിറയെ വെള്ളം ചേർന്നു പോകുവാൻ ഒരു സൂചിയുടെ സുഷിരം മതി. എന്തെല്ലോ നന്മകളൊക്കെ നിറഞ്ഞിരുന്ന മനുഷ്യരൊക്കെ അവർ ഒരു ദുർഗുണങ്ങൾ കൊണ്ട് അശുദ്ധിയിലേക്ക് മാറ്റപ്പെട്ടു പോകുന്നു. എല്ലായിടത്തും പോകരുത്, എല്ലാം ഭക്ഷിക്കുകയും വരുത്. അനുകൂലമായ സാഹചര്യങ്ങൾ നമ്മളെ മുട്ടി വിളിച്ചേക്കാം. അവിടെ ദാനിയേലിനെ പോലെ അഴകുള്ളതും മാംസപുഷ്ടിയുള്ളതുമായ മുഖം സമ്പാദിപ്പാൻ വേണ്ടി രാജീയ ഭക്ഷണത്തെ ദാവീദ് വെറുക്കുന്നുണ്ട്, ഉപേക്ഷിക്കുന്നുണ്ട്. വിശിഷ്ടമായ ഭക്ഷണം തൻ്റെ മുമ്പിൽ കൊണ്ടുവയ്ക്കുമ്പോൾ ആ ഭക്ഷണത്തോട്, രാജകീയ ഭക്ഷണത്തോട് നോ എന്ന് പറയുവാൻ ദാനിയേലിന് സാധിക്കുന്നുണ്ട്. അതേ ദാനിയേലിനെ സിംഹക്കുഴിയിടുമ്പോഴും മനുഷ്യമാംസത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന സിംഹം ദാനിയേലിനെ ഭക്ഷിക്കുവാൻ തക്കവണ്ണം തയ്യാറാകുന്നില്ല. ഒരു ഇണക്കമുള്ള പൂച്ചക്കുഞ്ഞിനെ പോലെ ദാനിയേലിൻ്റെ അടുക്കൽ സിംഹം വർദ്ധിക്കുകയാണ്. ഭക്ഷണം കൊണ്ട് തന്നെ അശുദ്ധനാക്കാത്ത ദാനിയേലിനെ ഭക്ഷിപ്പാൻ സിംഹം പോലും തയ്യാറാകുന്നില്ല. സിംഹത്തിൻ്റെ വായ് പൂട്ടപ്പെട്ടു. ചില കാര്യങ്ങളുടെ നോ പറയുവാൻ നമുക്ക് സാധിക്കണം. അതിലെളുപ്പമുള്ളതാ ഭക്ഷണം. ഭക്ഷണങ്ങളിൽ നോ പറയാൻ സാധിക്കാത്തവന് മറ്റൊരു ബലഹീനതയും നോ എന്ന് പറയാൻ സാധിച്ചെന്ന് വരത്തില്ല. അതുകൊണ്ട് ജീവിതത്തിൽ അശുദ്ധമായത് ഭക്ഷിക്കാതെ, അശുദ്ധിയിൽ കാൽവയ്ക്കാതെ നമ്മുടെ നടപ്പും നിൽപ്പും ഇരിപ്പും ചിന്തിച്ച് നിയന്ത്രിച്ച് മുന്നോട്ട് പോകണം. ഇപ്രകാരം ജീവിതത്തിൽ സ്വയമായ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ള വിശുദ്ധനാണ് പരിമളത്തിരുമേനി. മറ്റെല്ലാ വിശുദ്ധന്മാരും അങ്ങനെ തന്നെ. അവർ അഴക് സമ്പാദിച്ചത്, ശോഭയുള്ള മുഖം പ്രാപിച്ചത് ഈ നിയന്ത്രണങ്ങളിൽ കൂടെയൊക്കെയാണ് എന്ന കാര്യം ഓർക്കണം. ഗോത്രപിതാവായ യേശാവ് ഭക്ഷണത്തിന് മുമ്പിൽ പരാജയപ്പെട്ടു പോവുകയാണ്. ഒരു നേരത്തെ ഭക്ഷണത്തിനു വേണ്ടി ജ്യേഷ്ഠാവകാശം അലക്ഷ്യമായി കളഞ്ഞ യേശാവിനെ കുറിച്ച് നമുക്ക് വായിക്കാം. നിസ്സാരമെന്ന് കരുതിയ ഒരു പ്രവൃത്തി ഗോത്രപിതാക്കന്മാരുടെ പട്ടികയിൽ നിന്ന് യേശാവിനെ തള്ളിമാറ്റി. അബ്രഹാം ഇസ്ഹാക്ക് യാക്കോബിന് മുമ്പ് യേശാവ് വരേണ്ടതാണെങ്കിലും ഒരുടനെ ജ്യേഷ്ഠാവകാശം അലക്ഷ്യമാക്കിയ യേശാവ് പിതാക്കന്മാരുടെ പട്ടികയിൽ നിന്ന് തള്ളപ്പെട്ടു എന്ന കാര്യം ഓർക്കണം. ലോകത്തിൽ ലോകത്തിൻ്റെ അല്ലാത്തതുപോലെ ജീവിക്കാൻ സാധിക്കുക, ചെളിയിൽ വേരൂന്നിട്ടും താമരപ്പൂവിൽ ചെളി കണ്ടെത്താൻ സാധിക്കാത്തതുപോലെ ഈ ലോകത്തിൽ ജീവിച്ചെങ്കിലേ മതിയാകുകയുള്ളൂ. പക്ഷേ നമ്മൾ ലോകത്തിൻ്റേതല്ല, ദൈവത്തിൻ്റേതാണ് എന്ന ചിന്ത നമ്മെ ഭരിക്കണം. വിശുദ്ധിയെ സ്നേഹിപ്പാൻ തക്കവണ്ണം സാധിക്കണം. പാമ്പ് ഏത് അശുദ്ധിയിലൂടെ ഇഴഞ്ഞു പോയാലും അതിനെ എപ്പോൾ കണ്ടാലും ദേഹത്തൊഴിക്കലും അശുദ്ധി കാണുകയില്ല, മാലിന്യം കാണുകയില്ല. ജെരിക്കുമുള്ള വൃക്ഷങ്ങളുടെയോ കല്ലുകളുടെയിലൂടെ വേദനിപ്പിച്ച് വേദന ശരീരത്തെ കടത്തിവിട്ട് അതിൻ്റെ ശരീരത്തിൽ പറ്റിയ അഴുക്കിനെ അത് വേദനിച്ച് കളയും. ഇവിടെ മത്തായി ശ്ലീഹ പാമ്പിൻ്റെ ബുദ്ധിയെന്ന് ഉദ്ദേശിക്കുമ്പോൾ കൗശലത്തെയല്ല, വിശുദ്ധി കാത്തു സൂക്ഷിക്കാൻ ആവശ്യമായിരിക്കുന്ന ബുദ്ധിയാണ് പ്രതീക്ഷിക്കുന്നത്. വിശുദ്ധിയുടെ മാർഗം വളരെ ക്ലേശകരമാണ്. പാമ്പ് വൃക്ഷങ്ങളിൽ ഞെരിങ്ങി മാറി പടംപൊഴിക്കുന്നത് പോലെ അത് വേദനയുടെയും നൊമ്പരത്തിൻ്റെ അനുഭവത്തിലെ വിശുദ്ധി വിളയുകയുള്ളൂ. ആ വിശുദ്ധിക്ക് വേണ്ടി പലപ്പോഴും ഒത്തിരി വില കൊടുക്കേണ്ടതായി വരും. ജോസഫ് ആ വിശുദ്ധി കാത്തുസൂക്ഷിക്കാൻ പാപത്തിൽ താൻ ഓടിപ്പോകുന്നതായിട്ട് നാം വായിക്കുന്നുണ്ട്. പല്ലി അതിൻ്റെ ജീവൻ നിലനിർത്താൻ വേണ്ടി വന്നാൽ വാൽ മുറിച്ചുകളയും. നമ്മുടെ കർത്താവ് പറഞ്ഞ് നിന്റെ കണ്ണ് ഇടർച്ച വരുത്തുന്നുവെങ്കിൽ അതിനെ ചൂഴ്ന്ന് എറിഞ്ഞു കളയുക. രണ്ട് കണ്ണുള്ളവനായി നരകത്തിൽ വീഴുന്നതിനേക്കാൾ ഒറ്റക്കണ്ണനായി നിത്യമേ പ്രവേശിക്കുന്നതാണ് നിനക്ക് നല്ലത്. നീ രണ്ട് കാലുള്ളവനായി നിനക്ക് ഇടർച്ച ഭവിക്കുന്നുവെങ്കിൽ കാൽ മുറിച്ചു കളയുക. നരകത്തിൽ വീഴുന്നതിനേക്കാൾ നിത്യം പ്രാപിക്കുന്നതാണ് നിനക്കേറെ ഇഷ്ടം. അതുകൊണ്ട് ജീവിതത്തിൽ നമുക്ക് അഴുക്കിനോട് മാറി വിശുദ്ധി പ്രാപിപ്പാൻ തക്കവണ്ണം ഒത്തിരി ശ്രമകരമായ പ്രവർത്തനങ്ങൾ ചെയ്യണം. നോമ്പിലൂടെയും ഉപവാസത്തിലൂടെയും മുട്ടിന്മേൽ നിന്നും കുമ്പിട്ടും ദണ്ഡനമസ്കാരം നടത്തിയും ഉപവസിച്ചുമൊക്കെ പരിശുദ്ധനായ പലന തിരുമേനി ആർജിച്ചെടുത്തത് ഈ ഒരു വിശുദ്ധിയാണ്. അശുദ്ധിയിൽ നിന്ന് മാറി വിശുദ്ധിയിലേക്ക് വളരാൻ ജീവിതത്തേക്കാൾ വിശുദ്ധിക്ക് വില കൊടുക്കണം. മനുഷ്യന് മാത്രമല്ല, മൃഗങ്ങൾ പോലും അപ്രകാരം ചെയ്യുന്നുണ്ട്. ധ്രുവപ്രദേശങ്ങളിലെ കസ്തൂരിമാൻ അതിൻ്റെ തുകലിനൊക്കെ വലിയ വിലയുള്ളതാണ്. അതിശീഘ്രം ഓടാൻ കഴിയുന്ന മാനെ പിടിക്കുവാൻ വേട്ടക്കാർക്ക് സാധിക്കാതെ വരുമ്പോൾ ബുദ്ധിമാനായ മനുഷ്യൻ്റെ ഗുഹ എറിഞ്ഞ് അവിടെ ചെളിയുണ്ട് നിറയ്ക്കും. പ്രാൺ പ്രാണരക്ഷാർത്ഥം ഓടി രക്ഷപ്പെട്ട് തൻ്റെ ഗുഹയിലേക്ക് ചെല്ലുമ്പോൾ അഴുക്കുകൾ നിറഞ്ഞ ഗുഹാമുഖം കണ്ടിട്ട് തിരിഞ്ഞോടാൻ തുടങ്ങും. ആ സമയത്ത് അതിനെ വെടിവെച്ച് വീഴ്ത്തും. അശുദ്ധിയിൽ കാൽ വെച്ച് ഗുഹയ്ക്കുള്ളിൽ പ്രവേശിക്കാതെ തിരിഞ്ഞോടി ഓടുന്ന കസ്തൂരിമാൻ നമ്മെ പഠിപ്പിക്കുകയാണ്. അശുദ്ധിയിൽ ജീവിക്കുന്നതിനേക്കാൾ വിശുദ്ധിക്ക് വേണ്ടി ജീവൻ കൊടുക്കുന്നതാണ് നല്ലത്. പരിശുദ്ധനായ പലവര തിരുമേനി ജീവന് തുല്യം വിശുദ്ധിയെ സ്നേഹിച്ചു. ആ വിശുദ്ധിയിൽ വളരുവാൻ തക്കവണ്ണം ശ്രമകരമായ പ്രവർത്തനങ്ങൾ ചെയ്തു. ആ വിശുദ്ധി നമ്മളും കാത്തു സൂക്ഷിക്കണം. രണ്ട് കാര്യമാണ് നാം ഇവിടെ പറഞ്ഞു കേട്ടത്. ഒന്ന്, പ്രാവിൻ്റെ ഉള്ളിലെ കയ്പില്ലാത്ത നിഷ്കളങ്കത. അശുദ്ധിയിൽ കാൽവയ്ക്കാത്ത പ്രാവിൻ്റെ നിഷ്കളങ്കത. അശുദ്ധമായത് ഭക്ഷിക്കാത്ത പ്രാവിൻ്റെ നിഷ്കളങ്കത. മൂന്നാമത് പ്രാവിൻ്റെ പ്രത്യേകത അവിടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. മറ്റു പക്ഷികളിൽ വ്യത്യസ്തമായി പ്രാവിൻ്റെ കണ്ണ് ശ്രദ്ധിച്ചാലറിയാം, അത് നിറഞ്ഞു തുളുമ്പി നനവുള്ള കണ്ണായിരിക്കും. എപ്പോഴും തിരുസന്നതയിൽ നിറകണ്ണുകളുമായി നിൽക്കുന്ന പരിശുദ്ധനായ തിരുമേനി നമ്മുടെ മുന്നിലുണ്ട്. കുർബാന ചൊല്ലി ഇറങ്ങുമ്പോൾ ധരിച്ചിരുന്ന കുപ്പായം മുഴുവൻ കണ്ണീർ കൊണ്ട് നിറയും. അത് പിഴിഞ്ഞെടുത്ത് വെച്ചാൽ എത്രയോ അധികമായിരിക്കും. സഭയ്ക്ക് വേണ്ടി, ലോകത്തിനു വേണ്ടി, തനിക്ക് വേണ്ടി കണ്ണീരോടെ പ്രാർത്ഥിച്ച് തൻ്റെ വിശുദ്ധിയെ ജ്വലിപ്പിച്ചിരുന്ന പിതാവ് ഇന്ന് കരയാനറിയാത്തവരാണ് അധികവും. കണ്ണീർ നമ്മെ ശുദ്ധീകരിക്കുന്നതാണ്. അതൊരു പാപിയെ വിശുദ്ധനാക്കുന്നതാണ്. അഗസ്തീനോസ് പറയുന്നുണ്ട്, എൻ്റെ അമ്മ എനിക്ക് വേണ്ടി ഓരോ ദിവസവും പൊഴിച്ച കണ്ണീർ ഏകദേശാദൻ മരിക്കുമ്പോൾ ഒരു മാതാവ് പൊഴിക്കുന്ന കണ്ണീരിനേക്കാൾ അധികമാണ്. അതൊരു ദിവസമായിരിക്കാം, ഇത് എത്രയോ ദിവസങ്ങൾ. കണ്ണീരോടുകൂടി പാപിയായ അഗസ്തീനോസിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന മോണിക്കാമ്മ പിന്നീട് അവരെക്കുറിച്ച് വായിക്കുന്നു, അഗസ്തീനോസും മോണിക്കാമ്മയും ഒരുപോലെ വിശുദ്ധരായി തീർന്നു. അഗസ്തീനോസും രണ്ടുപേരും ഒരുപോലെ വിശുദ്ധരായി മാറ്റപ്പെട്ടു. കണ്ണീരിൻ്റെ മഹത്വം ഏതൊരു കുടുംബാവിയും വിശുദ്ധിയിലേക്ക് നയിക്കുവാൻ തക്കവണ്ണം കണ്ണീരിന് സാധിക്കും. ഇന്നത്തെ മാതാപിതാക്കൾ ഇതുപോലെ കരഞ്ഞിരുന്നെങ്കിൽ പുരോഹിതരായ ഞങ്ങളിതുപോലെ കരയാൻ സാധിച്ചിരുന്നെങ്കിൽ ഈ ലോകം, ഈ സഭ എത്രയോ ശോഭനപൂർണമാകുമായിരുന്നു. ദാവീദ് പാപത്തിൻ്റെ അഗാധത്തിൽ നിന്ന് വിശുദ്ധിയുടെ ഉന്നതിയിലേക്ക് എത്തിയത് ഈ കരച്ചിലൂടെയാണ്. പന്നിക്കൂട്ടിൽ നിന്ന് അരമനയിലേക്ക് എത്തിയ ധൂർത്തപുത്രൻ ഈ കരച്ചിലാണ് തന്നെ അരമനയിലെത്തിച്ചത്. അവിടെ പത്രോസിനെ പോലെ ഒന്ന് പൊട്ടിക്കരയുവാൻ കഴിഞ്ഞിരുന്നെങ്കിൽ കരയാൻ സാധിക്കാത്തവനെ മോചനവും ലഭിക്കുന്നില്ല. അതുകൊണ്ട് ദാവീദ് പറയുന്നുണ്ട്, എൻ്റെ കണ്ണീർ നിന്റെ തുരുത്തിയിലാക്കി വയ്ക്കണമേ. ഈജിപ്തിലും മറ്റും ദുഃഖിതരുടെ കണ്ണീർ തുരുത്തിയിൽ ശേഖരിച്ച് ശവസംസ്കാരത്തിൽ അതിനോടൊപ്പം ശവസംസ്കാരിക്കുന്ന പതിവുണ്ട്. ആ കണ്ണീർ ദൈവം മുമ്പാകെ അവർ പൊഴിച്ച വേദനയുടെ ദൃഷ്ടാന്തമാണ്. അതിനാൽ ആ കണ്ണീരിനനുസരിച്ച് മോചനം ലഭിക്കുന്നവർ വിശ്വസിച്ചിരുന്നു. പ്രിയമുള്ളവരെ, നമുക്കും നനവുള്ള കണ്ണീരിൻ്റെ ഉടമയായിത്തീരാം. പരിമല തിരുമേനിയെപ്പോലെ നമുക്ക് വേണ്ടി, സഭയ്ക്ക് വേണ്ടി, ലോകത്തിന് വേണ്ടി കരയുവാൻ തക്കവണ്ണം നമുക്കും സാധിക്കണം. മൂന്ന് കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പറയാൻ ശ്രമിച്ചത്. ഒന്ന്, പ്രാവിൻ്റെ നിഷ്കളങ്കതയ്ക്ക് കാരണം അതിൻ്റെ ഉള്ളിൽ കയ്പില്ല. അശുദ്ധിയിൽ കാൽവയ്ക്കുകയോ അശുദ്ധം ഭക്ഷിക്കുകയോ ചെയ്യുകയില്ല. നനവുള്ള അതിൻ്റെ കണ്ണുകൾ, ഇതെല്ലാം ഒരു വിശുദ്ധനിലും പ്രത്യേകിച്ച് കാണുവാൻ തക്കവണ്ണം സാധിക്കും. ഇനിയും പറയാനുണ്ടെങ്കിൽ സമയ ചുരുക്കത്തെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഒരു വിശുദ്ധൻ, കർത്താവിൻ്റെ യഥാർത്ഥ ശിഷ്യൻ, കയ്പിൻ്റെ അനുഭവം പരത്താതെ, അശുദ്ധി വിട്ടോടി, കണ്ണീരാൽ ശുദ്ധീകരിക്കപ്പെട്ട് ദൈവത്തിനെ നന്ദി അർപ്പിക്കുന്നവരായിരിക്കും. നമ്മുടെ കർത്താവ് പറഞ്ഞു, നിങ്ങൾ പ്രാവിനെ പോലെ നിഷ്കളങ്കരാകുവീൻ, നിങ്ങൾക്കെൻ്റെ ശിഷ്യരാകാൻ സാധിക്കും. ഈ വകുണങ്ങൾ പരിശുദ്ധനായ തിരുമേനിയിൽ നിറഞ്ഞു നിന്നിരുന്നു. അവിടുന്ന് അവർക്കും പറയാം, പ്രാവിനെ പോലെ നിഷ്കളങ്കനായ ഒരു തിരുമേനി, അതിനെപ്പോലെ വിശുദ്ധനായ ഒരു തിരുമേനി, പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ നിറഞ്ഞ് അനേകരെ സന്തോഷിപ്പിച്ച തിരുമേനിയുടെ ജീവിതം നമുക്കും മാതൃകയാകട്ടെ. ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമുക്കും വിശുദ്ധരാകാൻ സാധിക്കുമോ? തിരുമേനിയുടെ കബറത്തിൽ നിന്ന് ശാന്തമായി ചോദിക്കുക, എനിക്കും വിശുദ്ധി പ്രാപിക്കാൻ സാധിക്കുമോ? നിശ്ചയമായും കണ്ണീരുണ്ടെങ്കിൽ വിശുദ്ധി പ്രാപിച്ചെടുക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. എനിക്ക് അവസരം തന്ന എല്ലാവരോടും നന്ദി അറിയിച്ചുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു.